ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നും പരിപാലിക്കുന്നവനും അയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഓർമ്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഓർമ്മയില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. കരുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേയുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഇഷ്ടതാവേ നിനക്ക് സ്തുതി. ബാബുളാവിനടിയാരോട് കരുണയുന്ന ശിവരാജാവേ നിനക്ക് സ്തുതി. ബാർക്കുമോർ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടപ്രഭത്തിലെ പോലെ ഭൂലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അർപ്പം തരണമേ. ഇടക്കാടി ക്ഷമിച്ച പോലെ ഉടമ്പാതെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടത ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തിയും മഹത്വം നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. അറിഞ്ഞറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ വലിയ ശംശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധവളെ നീ അർത്ഥം അറിയമേ. തമ്പുരാന്റെ അമ്മ ബാവള നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ മരണനാടി വന്നേ. തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പ്രശുദ്ധനും മഹാകാരുണ്യവാനുമായ ദൈവമേ, പകൽ സമയത്തെ അധ്വാനങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും വിരമിച്ച് ശാന്തമായി ഈ സന്ധ്യയിൽ തിരുസന്നതയിൽ അടുത്തു വരുവാൻ വീണ്ടും ഞങ്ങൾക്ക് നൽകിയ ഒരവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ രക്ഷാകരമായ കഷ്ടാനുഭവവും മഹത്വമുള്ള ഉയർപ്പും ഞങ്ങൾ ആഘോഷിച്ച് അതിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷകരമായ ഈ ദിനങ്ങൾ അവിടുത്തെ ദിവ്യ ചൈതന്യം കൊണ്ട് ഞങ്ങൾ ഹൃദയങ്ങളെ വീണ്ടും നിറയ്ക്കണമേ. ഉയർത്തനേൽപ്പിന്റെ വലിയ ശക്തിയും സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ആകമാനം നിറയുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണം. ഉയർത്തെഴുന്നേറ്റവനായ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കി അനുദിന ജീവിതത്തിൽ ഞങ്ങൾ ഉയർപ്പിന്റെ മക്കളായി ജീവിക്കുന്നു എന്നുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണം. ഞങ്ങളെല്ലാവരും തിരുവചനം കേൾക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഞങ്ങൾക്ക് താല്പര്യമുള്ളവരാക്കി തീർക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രചോദിതരാക്കണമേ. തിരുവചനത്തിലെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉത്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ ഉയർപ്പിന്റെ വലിയ സമാധാനം ലോകമെങ്ങും അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും പുതിയ സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് വന്നേ. ആമേൻ.
ആമേൻ.
പ്രിയ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എല്ലാവർക്കും ആദ്യമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സമാധാനവും നേരാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരാഴ്ച നമ്മൾ ഹെവോറ ദിനങ്ങളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഉയർപ്പിന്റെ ദിനങ്ങളാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ വലിയ സമാധാനവും സന്തോഷവും പരിശുദ്ധ സഭ അനുഭവിച്ച് ആഹ്ലാദിക്കുന്നതായിട്ടുള്ള അനുഗ്രഹിത ദിനങ്ങളാണ്. അടുത്ത 50 ദിവസങ്ങൾ 50 ദിവസങ്ങളല്ല എന്ന് നമുക്കറിയാം. ആ ഉയർപ്പിന്റെ സമാധാനവും സന്തോഷവും സഭ അനുഭവിക്കുന്ന ദിനങ്ങളാണ്. അങ്ങനെ നമ്മൾ ഒരു വലിയ പ്രോസസ്സിൽ കൂടെ കടന്നുപോയി 50 ദിവസം വിശുദ്ധ നോമ്പ് ആചരിച്ച് ഈ കഷാനുഭവവും മരണവും പുനരുദ്ധാനവും അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ വർഷവും ജീവിതത്തിൽ ഒരു സർക്കിളായിട്ട് ഇതിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇത് നമുക്ക് കൂടുതൽ ആന്തരികമായ അനുഭവം ലഭിക്കുക എന്നുള്ളതാണ്. അനുഭവവും അനുസ്മരണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, നമുക്കറിയാം. അപ്പൊ അത് ഞാനത് ഒരു പ്രസംഗം പറയാൻ നല്ല ഉദ്ദേശിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ വിഷയത്തിൽ അത് വരുന്നുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊള്ളാം. എനിക്ക് തോന്നുന്നത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് കൈകാര്യം ചെയ്യാനായിട്ടുള്ളത്. അത് ഉയർപ്പിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും ഒക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊള്ളാം. റോമർ 6-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വീണ്ടും ആരംഭിക്കുന്നത്. 5 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ പൗലോസ് ശ്ലീഹ ഒരു ചോദ്യത്തോടുകൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? അപ്പൊ ഒരു 2 ചോദ്യങ്ങളാണ്. കൃപ ആകയാൽ നാം എന്തു പറയേണ്ടു? അതൊരു ചോദ്യം. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? അപ്പോൾ ഈ കഴിഞ്ഞ അധ്യായത്തില് കൃപാവരങ്ങളെക്കുറിച്ചും എന്താണ് കൃപ കൃപ പാപം പെരുകിയിടത്ത് കൃപ വർദ്ധിച്ചു. ഇരുപതാമത്തെ വാക്യത്തിൽ എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണ ഇടയിൽ ചേർന്നു വന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യജീവനായി വാഴേണ്ടത് തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മൂലമായി പാപവും മരണവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? അത് പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയിൽ നിത്യനായി വാഴേണ്ടത്. അപ്പോൾ പാപവും മരണവും നശിപ്പിക്കപ്പെട്ട് കൃപയുടെ വലിയ ഒരു കാലഘട്ടമാണ് അല്ലെ, കൃപയുടെ വലിയ ഒരു സെഞ്ച്വറിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സെഞ്ച്വറി എന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു നിത്യമായിട്ടുള്ള കൃപയുടെ വലിയ ദാനത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ അതിന് ഈ കൃപ എന്നുള്ളതാണ് കഴിഞ്ഞ അധ്യായത്തിലെ ഒരു പ്രധാന വിഷയമായിട്ട് നമ്മൾ കേൾക്കുകയുണ്ടായത്. അപ്പോൾ ശിക്ഷാവിധിയെ കുറിച്ചും അനുസരണക്കേടിനെ കുറിച്ചും അനുസരണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് കൃപ ക്രിസ്തുവിൽ കൂടെ അനുഭവിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ആകയാൽ നാം എന്ത് പറയുന്നു? കൃപ പരിഗണന പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? അപ്പോൾ ഈ അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു, എന്നോ ഒരു നാൾ വരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇതിൽ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഇവിടെ വേറൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ കൃപ പെരുകിയിരിക്കുന്നു, പാപം പെരുകുന്നിടത്ത് തന്നെ കൃപ ഏറ്റവും വർദ്ധിക്കുന്നെങ്കിൽ കൃപ വർദ്ധിക്കുന്നതിനായി പാപം ചെയ്താൽ മതിയായിരുന്നു എന്ന് വരുന്നില്ലേ? അപ്പൊ ഇതൊരു ഒരു പോസിറ്റീവായിട്ടുള്ള ചോദ്യമല്ല, വേറൊരു ഭാഗത്തേക്ക് അല്ലെ വേറൊരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നതിന് വേണ്ടി പൗലോസ് ശ്ലീഹ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല, കാരണം കൃപ നമ്മിൽ വർദ്ധിച്ചു വ്യാപരിക്കുന്ന അവസ്ഥ പാപത്തോടുള്ള ബന്ധത്തിൽ നാം മരിച്ചു കഴിഞ്ഞ അവസ്ഥയാണ്. അപ്പൊ അതിനാൽ നമുക്കിനിയും പാപത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. പാപസംബന്ധമായുള്ള മരണം എന്നത് വിശ്വാസിയെക്കുറിച്ചുള്ള പൗലോസ് ശ്ലീഹായുടെ മുഖ്യമായ ഒരു ചിന്തയാണ്, പാപസംബന്ധമായിട്ടുള്ള മരണം. പൗലോസിന്റെ ചിന്തയിൽ മുഖ്യമായിട്ടുള്ള ഒരു ആശയമാണ് പാപസംബന്ധമായി മരിച്ചവർ എന്ന്. നമ്മൾ ഈ അധ്യായത്തിൽ അത് കൂടുതലായിട്ട് കേൾക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ വിശ്വാസി പാപസംബന്ധമായി മരിച്ചു കഴിഞ്ഞെന്ന് മാത്രമല്ല നീതി സംബന്ധമായി കൃപയിൽ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ്, അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഓർത്തഡോക്സ് ബൈബിളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടി ഞാനൊന്ന് വായിക്കാം. ഇവിടെ പൗലോസ് ശ്ലീഹ ഇതിനോട് പറയുന്ന ഭാഗമാണ് 6-ാം അധ്യായത്തിൽ തന്നെ. Opponents of Saint Paul twisted his summary of God's past dealings with humanity and instead applied it to individuals. They accused him of saying, sin increases grace, so let us increase sin. This argument misses the fact that a person must be allied with one side or the other. If one is willfully living in sin, he cannot experience union with God. So even if grace is increasing, he is destroying himself. For that, he is responsible. The increase of grace honors God when its power leads us to become dead to sin. To have died to sin does not mean our human nature has died. Rather, it means we are no longer held captive by it. We are to be immovable towards sin as something dead would be. Freedom from sin is grounded in the sacrament of holy baptism. അപ്പോൾ ഇതൊരു ആരംഭമായിട്ട് പറയുന്നത് വിശുദ്ധ ബാപ്റ്റിസം, ഹോളി ബാപ്റ്റിസത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കൃപ വർദ്ധിപ്പാനായിട്ട് നാം പാപം ചെയ്യണമെന്നോ എന്നുള്ള ചോദ്യം ഒരു കോൺട്രഡിക്ടറിയാണ്. അത് നമ്മളെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വേറെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ പാപസംബന്ധമായി മരിച്ചവരായ നാം, അതാണ് ഇപ്പൊ നമ്മൾ കേട്ടത്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ നമുക്ക് വി ഓൾറെഡി ഡെഡ്, നമ്മൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെയാണ്? പാപസംബന്ധമായി നമ്മൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അത് തന്നെ വീണ്ടും ചോദിക്കുകയാണ്. പാപസംബന്ധമായി മരിച്ചവർ, അതും ഒരു ചോദ്യമാണ്, പാപസംബന്ധമായി മരിച്ചവരായി ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും
അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇപ്പൊ നമ്മളിപ്പോൾ ഓർത്തഡോക്സ് ബൈബിളിന്റെ കമന്ററിൽ കേട്ടതുപോലെ ഇത് നമ്മളെ കൊണ്ടുവരുന്നത് ഒരു വലിയ ആശയത്തിലേക്കാണ്, സാക്രമെന്റിലേക്കാണ്, അത് മാമോദിസായാകുന്ന ഒരു സാക്രമെന്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് ബാപ്റ്റിസം? ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഓർത്തഡോക്സ് ബൈബിൾ ഉള്ളവര് ഈ ഇതിന്റെ ഇപ്പൊ അതായത് റോമൻ ചാപ്റ്റർ 6, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, ചാപ്റ്റർ 6 അടുത്ത പേജിൽ ഹോളി ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ഓർത്തഡോക്സ് ബൈബിള് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ സാധാരണ കമന്ററികളിലൊക്കെ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മളുടെ വിശ്വാസവുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ചിന്തകളാണ്, വളരെ ഒതന്റിക് ആയിട്ടുള്ള ചിന്തകളാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് ഭാഷാപരമായിട്ടും ഇപ്പൊ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടതെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനാണ് നമ്മൾ അതിൽ നിന്നുള്ള ട്രാൻസ്ലേഷനാണ് ഓർത്തഡോക്സ് ബൈബിളിൽ നമ്മൾ കാണുന്നത്, പ്രധാനമായിട്ടും കാണുന്നത്. അപ്പൊ അതിന്റെ ആശയങ്ങൾ നമ്മളിവിടെ വായിക്കുമ്പോൾ അതിനകത്ത് വളരെ ആഴമായ വ്യത്യസ്തമായ അർത്ഥ തലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ ഓർക്കാനുള്ളതാണ് ഇത് മാമോദിസായാകുന്ന ഊദാശയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇഗ്നറൻസ് ഓഫ് വാട്ട് ഹാപ്പൻസ് വെൻ വി ആർ ബാപ്റ്റൈസ്ഡ് ഈസ് എ ഗ്രേറ്റ് എനിമി. ദോ ദിസ് ഇഗ്നറൻസ് മെനി ആർ ഡിഫീറ്റഡ് ഇൻ ദയർ ബാറ്റിൽ അഗൈൻസ്റ്റ് സിൻ. So what Christ accomplished on the cross, an actual death to sin. Baptism accomplishes in us an actual death to sin or our liberation from his power, because our baptism into Christ gives us power over sin. It is an exact likeness of his death. Baptism does not merely stand for this truth, but it itself is itself our death to sin. From ബാപ്റ്റിസത്തിന്റെ ഒരു 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 ആക്ച്വൽ ഡെഫിനിഷനാണ് പൗലോസ് ശ്ലീഹ ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും അല്ല, സാധാരണയായിട്ട് ബാപ്റ്റിസത്തിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഈ ഭാഗമാണ് അവിടെ ശ്ലീഹ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. എന്താണ് ബാപ്റ്റിസം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ജനങ്ങളെ വായിക്കാം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെടുത്തേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ പുനരുദ്ധാനത്തിന് സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പാപസംബന്ധമായി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കൊരു മരണം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പരിശുദ്ധ മാമോദിസായാകുന്ന ആ വലിയ സാക്രമെന്റിൽ കൂടി നാം എല്ലാവരും മരണത്തിന്റെ ആ മരണത്തിൽ നമ്മൾ അവനോടുകൂടെ പങ്കാളികളായി തീർന്നിരിക്കുന്നു. ആ മരണം എന്ന് പറയുന്നത് ശരീരപ്രകാരമുള്ള മരണമല്ല, നേരെ മറിച്ച് പാപസംബന്ധമായിട്ടുള്ള മരണമാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് മാമോദിസ മുക്കുന്ന സമയത്ത് അച്ഛന്മാരൊക്കെ സാധാരണ പ്രസംഗിക്കാറുണ്ട്, മാമോദിസ എന്ന് പറയുന്നത് അതൊരു മരണമാണ്, ഒരു ജനനമാണ്, ഒരു വീണ്ടും ജന റീബർത്ത് ആണ്, ഒരു റിസറക്ഷനാണ്. സോ വി വിൽ ബികം ദ ചിൽഡ്രൻ ഓഫ് റിസറക്ഷൻ ത്രൂ ദ സാക്രമെന്റ് ഓഫ് ബാപ്റ്റിസം. ഇതിനെക്കുറിച്ച് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്. അപ്പോൾ മാമോദിസ വെള്ളത്തിൽ മുങ്ങുക അല്ലെങ്കിൽ വെള്ളത്താൽ തളിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഓടുള്ള സാദൃശ്യമാണ് ഇല്ലേ, അല്ലെങ്കിൽ അവന്റെ ആ മരണത്തിന്റെ സാദൃശ്യമാണ്. ആ മാമോദിസായിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാമോദിസായിൽ കൂടി നമ്മൾ ആ കൂദാശ ആ പ്രത്യേകമായ ആ കർമ്മം ആ ഒരു ചടങ്ങിൽ കൂടി നമ്മൾ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ അവനോട് കുഴിച്ചിടപ്പെട്ടു അല്ലേ, അവനോട് കുഴിച്ചിടപ്പെട്ട് അവന്റെ പുതുക്കത്തിൽ അവന്റെ ഉയർപ്പിന്റെ പ്രതീകമായിട്ടാണ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. സോ വി ആർ ഐഡന്റിഫൈഡ് വിത്ത് ഹിം വിത്ത് ഹിസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. അവന്റെ മരണത്തോടും ഉയർപ്പിനോടുമുള്ള പങ്കാളിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ട് കാണും ഈ കാറ്റക്കീസം അല്ലെങ്കിൽ കാറ്റക്യൂമൻസ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ വരുന്നത് പുരാതന സഭയില് ഈ 50 അതായത് 50 നൊയമ്പ് ദിവസങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികളാകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മാമോദിസ മുങ്ങുന്ന ആളുകൾ സഭ അതിന് വിജാതീയരായിട്ടുള്ള ആളുകൾ അവര് പള്ളിയിൽ വന്ന് സഭയുടെ കൂതാശകളും വിശ്വാസങ്ങളും ഒക്കെ പഠിക്കുന്നത് ആ ഒരു കാലഘട്ടമാണ് പുരാതന സഭയിൽ. അങ്ങനെ പഠിച്ചതിന് ശേഷം അങ്ങനെയുള്ള ആളുകൾക്ക് നീക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമുഖം എന്നൊക്കെ പറയുന്ന പള്ളിയുടെ ഭൂമുഖം. അതായത് അവർക്ക് പള്ളിയുടെ അകത്തേക്ക് പ്രവേശനമില്ല, അവര് അവിടെ നിന്ന് വിശ്വാസമൊക്കെ പഠിച്ചിട്ട് അവർ പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉയർപ്പ് എന്ന് അല്ല മാപ് ബാപ്റ്റിസം എന്ന് പറയുന്നത് പുരാതന കാലം അല്ലെങ്കിൽ അടുത്ത കാലം വരെയും ഈ യഥാർത്ഥമായിട്ട് നമ്മുടെ സഭയിലൊക്കെ ഈ മാമോദിസ നടന്നുകൊണ്ടിരുന്ന ഈസ്റ്ററിനാണ് മാമോദിസ. അത് വലിയ ഈ മാസ് ബാപ്റ്റിസം എന്ന് പറഞ്ഞ ധാരാളം ആളുകൾ ആദിമ സഭയിലൊക്കെ, ഇപ്പൊ ഇന്നത്തെ കാലത്തെ അല്ല ഞാൻ പറയുന്നത്, പുരാതന സഭയിലൊക്കെ ധാരാളം ആളുകൾ അത് പള്ളിയിൽ വന്ന് അവരെ മാമോദിസ മുങ്ങുന്ന ഒരു ദിനമാണ് ഉയർപ്പെന്ന് പറയുന്നത്. കാരണം അത് ഉയർപ്പിലാണ്, ഉയർപ്പിന്റെ വലിയ പ്രതീകമാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. ഡെത്ത് ആൻഡ് റിസറക്ഷൻ, മരണത്തോടും ഉയർപ്പിനോടുമുള്ള പങ്കാളിത്തം. അതുകൊണ്ട് നമ്മള് ഈ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അപ്പോൾ നാം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അപ്പൊ പിന്നെ നമ്മൾ ഇനി ഇപ്പോൾ ജീവിക്കുകയാണ്. സോ വി ലിവ് വിത്ത് ക്രൈസ്റ്റ് അല്ല ഇൻ ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ അല്ലെ ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വി ആർ ദ ചിൽഡ്രൻ ഓഫ് റിസറക്ഷൻ എന്ന് പറയാൻ കാരണം, നമ്മൾ ഉയർപ്പിന്റെ സന്തതികളാണ് എന്ന് പറയാൻ കഴിയുന്നു. അപ്പോ ഈ ഒരു വലിയ അർത്ഥപൂർണമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാമോദിസ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പൊ നാം ജീവിക്കുന്നത് മരിച്ചിരിക്കുന്ന അവസ്ഥയിലല്ല, അല്ലെ മരിക്കാൻ വേണ്ടിയുള്ള അവസ്ഥയല്ല. ശാരീരികമായ മരണം ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം മാത്രമാണ്, ഒരു 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 വസ്ത്രം മാറുന്നത് പോലെ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് കരുതേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് മരണം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. മാമോദിസയിലൂടെ മരണവും ജനനവും ഒരു ഒരു റീബർത്ത്, വീണ്ടും ജനനം, ബോൺ അഗൈൻ എന്ന് പറയുന്നു. വി ആർ ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്. ആരെങ്കിലും ആർ യു ബോൺ അഗൈൻ ചോദിച്ചാൽ യെസ് വി ആർ ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്. നമ്മൾ വീണ്ടും ജനിച്ചവർ തന്നെയാണ് മാമോദിസയിലൂടെ. നമ്മൾ പട്ടക്കാരൻ വിശുദ്ധ കുർബാനയുടെ അന്ത്യത്തിൽ പറയുന്നത് പരിശുദ്ധ മാമോദിസായുടെ റോഷമായാൽ മുദ്രകുത്തപ്പെട്ടവർ എന്നുള്ളതാണ് അല്ലേ. അവിടെ നിന്ന് മുദ്രകുത്തപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും, മാമോദിസായുടെ റോഷമായാൽ മുദ്രകുത്തപ്പെട്ടവരുമേ എന്നാണ് ആ സമൂഹത്തോട് കോൺഗ്രിഗേഷനോട് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാമോദിസായി നമ്മൾ ഒതുക്കം പ്രാപിച്ച് ഇന്ന് ജീവിക്കുന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഈ വേദഭാഗം പ്രത്യേകമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. വീണ്ടും പറയുന്നു, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്തെ അവനോട് കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചിടന്നതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പോൾ അത് ഇനി വരാനിരിക്കുന്നു. അതായത് പുനരുത്ഥാനത്തിന്റെ അവന്റെ പുനരുത്ഥാനം പോലെ തന്നെ നമ്മുടെ പുനരുത്ഥാനവുമായി തീരാനായിട്ട് പോകുന്നു. അപ്പൊ നമുക്കും ഒരു പുനരുത്ഥാനമുണ്ട്. ക്രിസ്തുവാണ് ആ പുനരുത്ഥാനത്തിന്റെ കടിഞ്ഞൂൽ എന്ന് പറയുന്നത്. ആ പുനരുത്ഥാനത്തിലേക്കാണ് നാം യാത്ര ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നതും ആ പുനരുത്ഥാനമാണ്. അത് രണ്ടാമത്തെ വരവിൽ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിലുള്ള ആ പുതിയ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ പുതുജീവന്റെ അനുഭവം, ആ പുനരുത്ഥാനത്തിന്റെ അനുഭവം, അതാണ് അതിനുവേണ്ടിയാണ് നാം നോക്കി പാർക്കുന്നത് എന്നുള്ളത്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ അവസാനം നമ്മൾ ചെല്ലുന്നതാണല്ലേ, മരിച്ചവരോട് ഉയർത്തും വരുവാനുള്ള ലോകത്തിലെ പുതുജീവനു വേണ്ടി നമ്മൾ നോക്കി പാർക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പിന്നെ പറയുന്നത്, നാം ഇനിയും ആറാം വാക്യം, പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നു. അത് തന്നെ പറഞ്ഞു തന്നെ വീണ്ടും പറയുകയാണ്. അത് ഒരുപോലെ പറയുന്നെങ്കിലും അവിടെ വേറൊരു വ്യത്യാസം, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും, ഓൾഡ് മാൻ ആൻഡ് ന്യൂ മാൻ. അപ്പൊ പഴയ മനുഷ്യനാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് പുതിയ മനുഷ്യനായിട്ടാണ്, ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. പൗലോസ്ലീഹാ അതാണ് പറയുന്നത്, ഒരു ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ നമ്മൾ പുതുക്കത്തിൽ, ജീവന്റെ പുതുക്കം എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. പഴയ മനുഷ്യൻ, ആദാമ്യ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അവന്റെ മരണത്തിലുള്ള പങ്കാളിത്തമാണ് സ്നാനം. അതിൽ കൂടെ ഇന്ന് ജീവിക്കുന്നത് ഒരു പുതിയ മനുഷ്യനാണ്. അപ്പൊ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ പാപത്തിന് വേണ്ടിയാണ്. ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അല്ലെ ദൈവത്തിന്റെ പുത്രൻ പാപം ഉണ്ടായിട്ടല്ല, പക്ഷെ മനുഷ്യവർഗത്തിന്റെ മുഴുവനും പാപം താൻ ഏറ്റെടുത്തുകൊണ്ട് കുരിശിന്മേൽ മരിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ആഴങ്ങൾ നമുക്ക് നമ്മൾ കേൾക്കുന്നതാണ് മനസ്സിലാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രഭാഷണങ്ങളിലും എല്ലാം നമ്മൾ കേൾക്കുന്ന നമ്മുടെ ധ്യാനം തന്നെ അതാണ്, ക്രിസ്തുവിന്റെ മരണം എന്തിനു വേണ്ടിയാണ്, അത് എങ്ങനെയാണ്. എത്രയോ ആളുകൾ, നിരപരാധികളായ ആളുകൾ ലോകത്ത് കൊല്ലപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ക്രിസ്തുവിന്റെ മരണത്തിന്റെ യുണീക്നെസ് എന്തുള്ളതാണ് നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനിപ്പോ പോകാൻ തോന്നിപ്പോണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിസ്തു മരിച്ചിട്ട് അതാണ് പറയുന്നത് 9-ാം വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ അതല്ലോ അവനോട് ക്രൂശിക്കപ്പെട്ടു, അങ്ങനെ മരിച്ചും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഇത് പൗലോസ്ലീഹ റോമിലുള്ള എല്ലാ വിശ്വാസ സമൂഹത്തോടും പൊതുവായിട്ട് പറയുന്നതാണ്. എങ്കിൽ തന്നെയും റോമിലുള്ള ക്രിസ്തീയ സഭയോട് അല്ലെങ്കിൽ അവിടെയുള്ള തന്റെ ആചരണങ്ങളോട് പൗലോസ്ലീഹ പറയുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്, നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരാണ്, ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുവിൻ. അതുകൊണ്ട് നിങ്ങൾക്ക് പാപത്തിലേക്ക് പിന്തിരിയാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള അടുത്ത വാക്യം അതാണ്, 12-ാം വാക്യം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. അപ്പൊ ഒരു അനീതിയുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് അവർ പണ്ട് അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യന്റെ അവന്റെ ജീവിതം മുഴുവനും രൂപാന്തരപ്പെടുന്ന ഒരവസ്ഥ വരികയാണ്. അപ്പൊ മുഴുവൻ രൂപാന്തര പാപത്തിന് അടിമപ്പെട്ട വ്യക്തിത്വത്തെ ആകമാനമായി കുറിക്കുകയാണ് ഈ പാപശരീരം എന്നുള്ളത്. പാപശരീരം എന്ന വാക്ക് ഈ ശരീരം അതിൽ തന്നെ ദോഷമുള്ളതാണെന്ന സൂചനയല്ല, അവിടെയാണ് വലിയൊരു വ്യത്യാസമുള്ളത്. ഇപ്പൊ നമ്മള് ഈ മറ്റ് പുരാതന മതങ്ങളുടെ ഒക്കെ ചിന്താഗതികളിലേക്ക്, ഇനി നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്ന ഹിന്ദു മതത്തിന്റെ ചിന്തയുമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസങ്ങൾക്കുള്ള അല്ലെ വിശ്വാസത്തിനുള്ള ഒത്തിരി സാമ്യങ്ങളുണ്ട്, ഒത്തിരി സാമ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസുകളുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഡിഫറൻസ് ആണിത്. അതായത് അവിടെ ഈ ശരീരം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഈ മനുഷ്യന്റെ ദേഹി, ആ ദേഹിക്ക് താൽക്കാലികമായിട്ട് വസിക്കാനുള്ള ഒരു ഗേഹമാണ്, ഒരു 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 കൂടാരമാണ് ശരീരം. അതുകൊണ്ട് ശരീരം പ്രസക്തമല്ല ഹിന്ദു ചിന്താഗതികൾ അനുസരിച്ച്, അല്ല ഹിന്ദു ചിന്താഗതികൾ പുരാതന മതങ്ങളിലൊക്കെ തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ശരീരം ധൂമീകരിക്കപ്പെടുക അല്ലെങ്കിൽ ഇത് ഈ എന്താ പറയുന്ന ഇതിനെ ദഹിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, കത്തിച്ചു കളയുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരീരം ഒരു അപ്രസക്തമാണ്. അപ്പൊ യഹൂദ പാരമ്പര്യത്തിൽ എന്നും ഈ അല്ലെങ്കിൽ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ശരീരം കത്തിച്ചു കളയുന്ന ഒരു പരിപാടി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ ചിന്തയനുസരിച്ച് ക്രിമേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അനുകൂലിക്കാത്തതിന്റെ കാരണം അതാണ്. കാരണം പഴയ നിയമത്തിൽ എന്നും തന്നെ ഇപ്പൊ കർത്താവ് തന്നെ തന്റെ ഉപദേശങ്ങളിലോ പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടല്ല, വളരെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരീരം തീക്ക് തീയിലിടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തീ കൊണ്ട് ഒന്ന് ഒരു സ്ഥലം നശിപ്പിക്കപ്പെടുക എന്നൊക്കെ പറയുന്നതിന് കേസാണ് അത്. സോദോം ഗൊമോറയിൽ അഗ്നിയും ഗന്ധകവും ഒക്കെ വർഷിച്ചു എന്ന് പറയുന്നത് പോലെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യന് അർഹമായ ഒരു അവന്റെ ശരീരം അവൻ നിദ്ര പ്രാപിച്ചു കഴിയുമ്പോൾ അവന്റെ ശരീരത്തിന് അവന്റെ പിതാക്കന്മാരോട് ചേർന്ന് അവനെ സംസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും ഭാഗ്യകരമായ ഒരവസ്ഥയായിട്ടാണ് പഴയ നിയമത്തിലെല്ലാം നമ്മൾ കാണുന്നത്. മോശയെക്കുറിച്ച് തന്നെ പറഞ്ഞ് ദൈവം തന്നെ അവനെ സംസ്കരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ പഴയ പിതാക്കന്മാരൊക്കെ തന്നെ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. യോസേപ്പ് തന്റെ പിതാവിനെ അടക്കുന്നതിന് വേണ്ടി ഫറവോനോട് അനുവാദം ചോദിച്ച് പിതാവിനെ പോയി അടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവര് പിതാക്കന്മാരോട് ചേർന്ന് അവരുടെ കല്ലറകള് അവര് അവിടെ അടക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിന് വലിയ പ്രസക്തി ഉള്ളതാണ്. അല്ലാതെ അവിടെ നിന്ന് ഈ ശരീരം അഗ്നിയിൽ ധൂമീകരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിനെ ഒരു കേസായിട്ടാണ് ശരിയായിട്ടും വേദപുസ്തകം അനുസരിച്ച് അതിനെ കാണുന്നത്. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം ശരീരം ക്രിസ്തീയ ചിന്ത അനുസരിച്ചും ഈ യഹൂദ അല്ലെങ്കിൽ പഴയനിയമ ചിന്ത അനുസരിച്ചും മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അത് അതിൽ ദോഷമുള്ളതല്ല. ശരീരത്തിൽ തിന്മ മനുഷ്യൻ അതിനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവന്റെ ഫ്രീവില്ലിനനുസരിച്ചും അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് അവൻ അത് ഉപയോഗിക്കുന്നത്. അല്ലാതെ ദൈവത്തിന്റെ പ്രത്യേക പൗലോസ്ലിയാരുടെ ചിന്താഗതിയിലേക്ക് നമ്മൾ വരുമ്പോൾ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ്, അതിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ശരീരത്തിലാണ് നമ്മൾ എല്ലാ കൂദാശകളും അല്ലെങ്കിൽ നമ്മുടെ ബാപ്റ്റിസമായിരുന്നാലും ഹോളി മോറോനായിരുന്നാലും ഇതെല്ലാം തന്നെ നമ്മൾ ശരീരത്തിലാണ് നമ്മൾ പ്രാപിക്കുന്നത്. നമ്മൾ മുറോനാകുന്ന വസ്ത്രം നമ്മൾ ധരിക്കുന്നത് ശരീരത്തിലാണ്, ലീവ വരയ്ക്കുന്നത് ശരീരത്തിലാണ്, റൂഷ്മാ കുത്തപ്പെടുന്ന ശരീരത്തിലാണ്. അങ്ങനെ ശരീരം കൊണ്ടുള്ള ശരീരം ഉൾപ്പെട്ട മനുഷ്യന്റെ ആഗമാനമായ ആരാധനയാണ് അല്ലെങ്കിൽ കൂദാശകളാണ് നമ്മൾ ആരാധനാ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത്. നമ്മുടെ മാത്രം പുതിയ ജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാനിതിവിടെ സന്ദർഭവശാൽ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പാപ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ അവന്റെ ശരീരം തിന്മ എന്നുള്ള അർത്ഥമല്ല, നേരെ മറിച്ച് അവന്റെ ശരീരം അവൻ പാപത്തിന്റെ ശക്തിയിൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി തന്റെ ശരീരം പാപത്തിന്റെ ഉപകരണമാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പാപ ശരീരം നീങ്ങിയ വ്യക്തി ഭൗതിക ശരീരമുള്ളവൻ തന്നെയാണ്, എന്നാൽ അവന്റെ അവയവങ്ങൾ ഇനിയും പാപത്തിന്റെ ആയുധങ്ങളിൽ. നോ ദർ ഇസ് നോ വെപ്പൺസ് ഇൻ ഹിസ് ബോഡി. അപ്പോൾ പാപസംബന്ധമായി മരിച്ചതിനാൽ പാപത്തിന്റെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ എന്നേക്കുമായി ഒഴിഞ്ഞിരിക്കുകയാണ്. ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ദ ബോണ്ടേജ് ഓഫ് സിൻ. അവന്റെ ശരീരം പാപത്തിന്റെ ആയുധമാക്കരുത് എന്നാണ് ഇവിടെ പൗലോസ്ലിയ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങള് വേറെ ഒത്തിരി പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട് പൗലോസ്ലിയയുടെ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന ശരീരങ്ങള് ജീവനും വിശുദ്ധിയും ദൈവത്തിന് ദാനമായുള്ള കറക്റ്റാ ബാക്കി ഞാൻ ഓർക്കുന്നില്ല. ശരീരത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് റോമാലേഖനം 12-ാം അധ്യായമാണ് തോന്നുന്നു. 12-ാം അധ്യായത്തിന്റെ അതെ 12-ാം അധ്യായം സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. ശരീരങ്ങളാണ്. അപ്പൊ ശരീരം എന്ന് പറയുന്നത് അതിൽ തന്നെ അത് തിന്മയായിട്ടൊന്നും നമ്മൾ ഒരിക്കലും കരുതരുത്. അത് ദൈവത്തിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാ വസിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് ആ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അടുത്ത വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 15 മുതലുള്ളതായ വാക്യങ്ങൾ ഇവിടെ എന്താണ് കാണുന്നത്? 15 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീന, 14-ാം വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പൊ ഈ നമ്മൾ ഈ 5-ാം അധ്യായത്തിൽ കണ്ട കൃപയിലേക്കും ന്യായപ്രമാണത്തിലേക്കും ഉള്ള ഒരു ചിന്ത വീണ്ടും അവിടെ വരികയാണ്. ഇപ്പൊ ന്യായപ്രമാണം എന്നാൽ നമുക്ക് എന്റെ വ്യത്യസ്തം നമുക്കറിയാം, കൃപ എന്താണെന്നും ന്യായപ്രമാണം എന്താണെന്നും. ന്യായപ്രമാണം പാപത്തിന് കാരണമായി തീർന്നു എന്നുള്ളതും പാപം ചെയ്യാനുള്ള പ്രേരണ നൽകി എന്നുള്ളതും. അപ്പോൾ അതിനല്ല നിങ്ങൾ ഇപ്പോൾ അധീനരായിരിക്കുന്നത്, നിങ്ങൾ കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത്. അതുകൊണ്ട് പാപത്തിന് നിങ്ങളുടെ മേൽ ഇനി കർത്തൃത്വമില്ല എന്നുള്ളതാണ് പറയുന്നത്. 15-ാമത്തെ വാക്യം, എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ? ഒരു നാളും അരുത്. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. അപ്പൊ അതിനേക്കാൾ നീതിയുടെയും മരണത്തിന്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിയുടെ ദാസന്മാർ. 15 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഈ നമ്മൾ കാണുന്നു ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ നിന്ന് നാം വിമുക്തരായി, നമ്മൾ പൂർണ്ണമായി ലിബറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എങ്കിൽ കൽപ്പനകളെ അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരല്ല ഇല്ലേ? ന്യായപ്രമാണത്തിന് വിധിസ്ഥരായെങ്കിൽ അതിനകത്ത്. അപ്പൊ ഇത് പാപം ചെയ്യാനുള്ള ഒരു അനുവാദമല്ലേ എന്നുള്ള ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട്. അപ്പൊ പൗലോസ്ലിഗ അതിനെ ശക്തമായി നിഷേധിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തിലെ ദാസ്യത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ കൃപയുടെ ദാസന്മാരായി തീർന്നിരിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ന്യായപ്രമാണം ഇനി അനുസരിക്കേണ്ട, അതിൽ നമ്മൾ വിമുക്തരായതുകൊണ്ട് നമ്മൾ ഇനി നിയമങ്ങളൊന്നും അനുസരിക്കേണ്ടായല്ലോ എന്ന് ആയിരുന്നു ചിന്തിക്കുന്നെങ്കിൽ അതല്ല, അങ്ങനെയല്ല. അപ്പോൾ നേരെ മറിച്ച് നാം ഇപ്പോൾ കൃപയുടെ ദാസന്മാരായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ക്രിസ്തു എന്ന യജമാനെ അനുസരിപ്പാനായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവാണ് അവരുടെ യജമാനൻ. ഇപ്പൊ രണ്ട് യജമാന്മാരെ സേവിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഏതോസ്തവത്തിലെ വാക്യം തന്നെയാണ്, ഒന്നുകിൽ പാപത്തിന്റെ ദാസ്യം സ്വീകരിച്ച് മരണയോഗ്യരായി തീരുക, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് നീതിയുടെ ഫലം പ്രാപിക്കുക. ഈ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ അവിടെ. ഒന്നുകിൽ നമ്മള് പാപത്തിൽ ജീവിച്ചുകൊണ്ട് മരണകരമായ അവസ്ഥയിലേക്ക് മരണയോഗ്യന്മാരായി തീരുക, പാപത്തിന്റെ ദാസന്മാരായി തീർന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് നീതിയുടെ ഫലം പ്രാപിക്കുക. അപ്പൊ ഇതാണ്, ഈ രണ്ട് സാധ്യതകൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്നത് നീതിയുടെ ദാസന്മാരാണ്. അവർ നീതിയുടെ ഫലമാണ് അവർ പുറപ്പെടുവിക്കാനായിട്ടുള്ളത്. അപ്പൊ നീതി എന്നുള്ള വളരെ ആഴമായ ഒരു ചിന്തയാണ് പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ. നീതി എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഒരു നീതിയെക്കുറിച്ചല്ല, ദൈവത്തിന്റെ നീതി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിന്ത നമ്മൾ പറയുകയുണ്ടായി. എന്താണ് നീതി എന്നുള്ളതിനെ സംബന്ധിച്ച്, ദൈവത്തിന്റെ നീതി വെളിപ്പെടുക എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ നീതിയുടെ ദാസന്മാരാണ്. അതിലാണ് നമ്മൾ ദൈവത്തിന്റെ കൃപയുടെ ദാസന്മാരായി തീരുമ്പോൾ നീതിയാണ് നമുക്ക് പ്രതിഫലമായി ലഭിക്കുന്നത്. ദൈവത്തിന്റെ നീതിക്ക് നമ്മൾ ഫലം പ്രാപിക്കുന്നു, നീതിയുടെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ റോമിലെ വിശ്വാസികൾക്ക് സുവിശേഷം കേൾക്കുന്നതിന് അവസരമുണ്ടായപ്പോൾ അവരത് യഥായോഗ്യം, അവർ പൂർണ്ണ മനസ്സോടുകൂടി ആ സുവിശേഷം, സത്യസുവിശേഷം സ്വീകരിക്കുകയുണ്ടായി. അങ്ങനെ സുവിശേഷത്തിന്റെ കേൾവി അവരെ അനുസരണത്തിലേക്കും സമർപ്പണത്തിലേക്കും നയിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് അവരുടെ ജീവിതത്തെ ആകമാനമായി രൂപാന്തരപ്പെടുത്തി, വലിയ രൂപാന്തരം അവരുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചു. ആ രൂപാന്തരത്തെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ളൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ മാറ്റം ആണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോ പറഞ്ഞ് ജസ്റ്റ് പറഞ്ഞ് നിർത്തിയേ ഉള്ളൂ. അത് പൗലോസ്ലിയ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. കാരണം അവര് സുവിശേഷം സർവാത്മന സ്വീകരിച്ചതുകൊണ്ട് അവരെ പാപത്തിന്റെ അടിയിൽ നിന്ന് അവർ വിമുക്തരായി, അവർ കൃപയ്ക്ക് അധീനരായി തീർന്ന് നീതിയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത്. അതുകൊണ്ട് താൻ ദൈവത്തെ അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിക്കും. അപ്പോൾ ഈ രൂപാന്തരത്തിന്റെ അനുഭവം നിങ്ങൾ തുടർന്നു പോരണം. നിങ്ങള് നേരത്തെ ഈ അനീതിയുടെ അനീതിക്ക് നിങ്ങളുടെ ശരീരങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന്റെ അടിമത്വത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നവരാണ്. അതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. സോ യു ആർ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ദ ബോണ്ടേജ് ഓഫ് സിൻ, അല്ലേ? അല്ലെങ്കിൽ അതിന്റെ സ്ലേവറി ഓഫ് സിൻ, അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇന്ന് ക്രിസ്തു നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ കേട്ടതു മൂലം നിങ്ങളുടെ ജീവിതത്തിന് സർവാത്മാനമായുള്ള നിങ്ങൾ സ്വീകരിച്ചത് മൂലം ഒരു സമ്പൂർണമായ ഒരു പരിവർത്തനം, ഒരു രൂപാന്തരം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് അത് തുടർന്നു പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ വലിയ ദൗത്യം. ഈ രൂപാന്തരത്തിന്റെ അനുഭവം തുടർന്നുള്ള ജീവിതത്തിൽ അത് നിലനിർത്തണം. നിങ്ങൾ ഒരിക്കലും ഈ അടിമത്തത്തിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല. അതിനൊരിക്കലും ശ്രമിക്കരുത്. പക്ഷേ ആത്മീയ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ നിങ്ങൾ അശക്തരായിരിക്കാം. ഇല്ലാതെ പറയുന്നത് ബലഹീനം നിമിത്ത, അതുകൊണ്ട് ആ മാനുഷിക രീതിയിൽ ഞാൻ പറയുന്നു എന്നൊക്കെ പലർത്തി അവർ പറയുന്നു. സുവിശേഷം കൈക്കൊള്ളുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ദുരവസ്ഥയിലേക്ക്, നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും ദുഷ്ടക്രിയകൾക്കും അടിമകളാക്കി തീർത്തു എന്നുള്ള ആ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും മടങ്ങരുത്. പക്ഷേ നിങ്ങളുടെ വിശുദ്ധീകരണത്തിൽ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധിക്ക് സമർപ്പിപ്പീം എന്നാണ്. ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീം. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. ഇപ്പോൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നു, 20-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, രണ്ട് തരത്തിലുള്ള ദാസ്യത്വം ദാസ്യത്വമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങള് അതിൻ്റെതായ അനന്തര ഫലവുമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു, അവരെ പാപത്തിന്റെ ദാസരാണെങ്കിൽ മരണമാണ്, നീതി കൃപയ്ക്ക് ദാസരാണെന്നെങ്കിൽ നീതിയുടെ ഫലങ്ങളാണ് കായ്ക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ രണ്ട് ഫലങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നീതിയുടെ അധീനതയിൽ ആയിരിക്കാതെ പാപത്തിന് ദാസന്മാരായിരുന്ന അവസ്ഥ അങ്ങനെ നിങ്ങൾക്ക് ലജ്ജയ്ക്ക് കാരണമായിരുന്നു അല്ലേ? നേരത്തെ നിങ്ങൾ ലജ്ജയ്ക്ക് കാരണമാണ്. അതിൽ വിടുതൽ പ്രാപിക്കുമ്പോഴാണ് മരണത്തിലേക്ക് നയിക്കാമായിരുന്ന പഴയ അവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത്. അപ്പൊ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാതയിൽ കൂടി നയിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ പാതയിൽ കൂടിയാണ്. ദൈവത്തിനൊരിക്കലും പാപത്തോട് അനുരഞ്ജനമില്ല, പാപത്തോട് ശത്രുത്വമാണ്. അപ്പൊ ദൈവത്തിന് എന്തിനോട് ഒരു എൻമിറ്റി ഉണ്ടെങ്കിൽ അത് പാപത്തോട് മാത്രമാണ്, തിന്മയോടാണ്. അപ്പോൾ അതുമായിട്ട് ദൈവത്തിന് ഒരിക്കലും അനുരഞ്ജനം സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ആ പാതയിൽ കൂടി, പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാതയിൽ കൂടി നയിക്കുന്നു. ആ പാതയുടെ അവസാനം ദൈവത്തിൽ നിന്നുള്ള പരിപൂർണവും നിത്യവുമായിട്ടുള്ള രത്യേണൽ ആയിട്ടുള്ള ഒരു ഒരു അകൽച്ചയാണ് അല്ലേ? അതിൽ നകന്നു പോകുന്ന ഒരവസ്ഥയാണ്. നിത്യമായ ഒരു ഒരു നാശമാണ് അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ പാപത്തിന് ദാസ്യവേല ചെയ്യുന്നവർക്ക് അതിന്റെ കൂലിയായ മരണം ലഭിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ദാസ്യം അവനുമായുള്ള വിശുദ്ധീകരിക്കപ്പെട്ട ബന്ധത്തിൽ നമ്മെ കൂടുതൽ ഉറപ്പിക്കുകയും തൽഫലമായി ക്രിസ്തുവിനോടുള്ള പരിപൂർണവും നിത്യവുമായ സഹവാസം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. പഴയ നിയമം മുതൽ തന്നെ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണത് ഇല്ലേ? ഞാൻ വിശുദ്ധനായിരിക്കും പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഏറ്റവും കൂടുതലായിട്ട് നാം എന്താണ് അതിന്റെ ഒരു 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 കീ വേർഡായിട്ട് നമ്മൾ പറയുന്നത്, ക്രിസ്ത്യാനിറ്റിയുടെ അതിന്റെ സന്ദേശം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് സാങ്ക്ടിഫിക്കേഷൻ അല്ലേ? ഒരു 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 വിശുദ്ധീകരണമാണ്. ഇപ്പൊ ദൈവത്തെ നമ്മൾ നമ്മുടെ ആരാധനയിൽ തന്നെ എത്ര പ്രാവശ്യമാണ്, ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ മാലാഹമാട സ്തുതിപ്പ് അല്ലാതെ എത്ര പ്രാവശ്യമാണ് ദൈവത്തെ ഹോളി ഹോളി ഹോളി, ദൈവം വിശുദ്ധൻ 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 എന്നാണ്. അപ്പം യെശയ്യാപ്രവാചകൻ ദേവാലയത്തിൽ ചെന്ന് ദൈവത്തെ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ യെശയ്യാവ് കാണുന്നത് സറാഫുകൾ അല്ലേ? അവന്റെ ചുറ്റും നിന്നുകൊണ്ട് നമ്മൾ സറാഫികളെ കണ്ട് യെശയ്യാ എന്നുള്ള ഗീതത്തിൽ ചൊല്ലുന്നു, രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പറന്നു. അങ്ങനെ അവർ ദൈവത്തെ നിരന്തരമായിട്ട് സ്തുതിക്കുന്ന എന്താണ്? ഹോളി 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 ലോർഡ് ഗോഡ് ഓൾമൈറ്റി, ബൈ ഹൂസ് ഗ്ലോറി ദ ഹെവൻ ആൻഡ് എർത്ത് ആർ ഫിൽഡ്, ആകാശവും ഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വിശുദ്ധ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ അത് കംപ്ലീറ്റ്ലി ബിബ്ലിക്കലാണ്. എന്റെ പിതാവിനും പുത്രനും പിതാവും പുത്രനും പരിശുദ്ധവാഹായുമാകുന്ന പ്രത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. സ്വർഗവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്മുടെ കൗമാരുടെ ആദ്യ ഭാഗം യെശയ്യാവിന്റെ വാക്കുകളാണ് അല്ലേ? അപ്പൊ അത് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിനെ പരിശുദ്ധൻ 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 എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്റെ ദൈവമേനി പരിശുദ്ധനാകുന്നു എന്നുള്ള ആ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരികയാണ്, മനസ്സിലാക്കുകയാണ്. അതിലേക്ക് നമ്മൾ വരികയാണ് ആ ദൈവത്തെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്ന വീണ്ടും. അപ്പൊ നമ്മുടെ ആരാധനകളിലൊക്കെ കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയാഴ്ച ആയിരുന്നെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ഒക്കെ മാലാഹമാട സ്തുതിപ്പൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതാണ്, ഇറ്റ്സ് എ ഗ്ലോറിഫൈയിങ് ഗോഡ് വിത്ത് ഹോളി ഹോളി ഹെവൻലി ഹോസ്റ്റ്. ദൈവത്തെ മലാഹമാരോട് ചേർന്ന് വിശുദ്ധൻ 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 എന്ന് നമ്മൾ വാഴ്ത്തുന്നത് ഈ വിശുദ്ധിയാണ് നമ്മിലേക്കും അനസ്യൂതമായി പ്രവഹിക്കേണ്ടത്. ആ വിശുദ്ധിയിലേക്കാണ് നാം എലിവേറ്റ് ചെയ്യപ്പെടേണ്ടത്, നമ്മൾ 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 വളരേണ്ടത്. നമ്മുടെ ഗ്രോ ചെയ്യുന്ന നമ്മൾ നമ്മുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമുക്ക് അതിനോടനുബന്ധമായിട്ടാണ് അതിൽ മറ്റെല്ലാ ഗുണഗണങ്ങളും വരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു, ഞാൻ ഓർപ്പിച്ചോന്നിരിക്കുന്നു, ക്രിസ്ത്യാനിറ്റി ക്രിസ്തീയ ക്രിസ്തീയ ക്രിസ്ത്യാനിറ്റിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ചാരിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ചാരിറ്റിയാണ്, ചാരിറ്റി ഇസ് എ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പൊ നമ്മൾ നമുക്ക് വിശുദ്ധി ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കമ്പാഷൻ അല്ലെ എംപതി, അതാണ് ചാരിറ്റി ആയിട്ട് പറഞ്ഞത്. അല്ല ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമെന്ന് ചാരിറ്റിയാണ്, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ് എന്നർത്ഥമല്ല. അങ്ങനെ 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 ഒരു ഒരിക്കലും ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ക്രിസ്തീയ വിശ്വാസിയാകുക, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കാന്നുള്ളതല്ല. നമ്മൾ നല്ലതായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് അതാ കർത്താവ് പറയുന്നത് നിന്റെ വലം കൈ ചെയ്യുമ്പോൾ ഇടം കൈ അറിയരുത് എന്ന് പറയാൻ കാരണം അതാണ് അല്ലേ? നിന്റെ കരങ്ങൾ പോലും അത് നിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ഏതെങ്കിലും തരത്തിൽ നിന്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയോ മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസിന് വേണ്ടിയോ ഒന്നും അല്ല നീ ചെയ്യേണ്ടത്. അത് നാച്ചുറലായിട്ട് നിന്നിൽ വരേണ്ടതാണ്. നീ ദൈവത്തോടുള്ള നിന്റെ ബന്ധത്തിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് ചാരിറ്റി എന്ന് പറയും. അല്ലാതെ അത് ഇറ്റ് വോണ്ട് ബി ക്രിയേറ്റഡ് ബൈ യുനോ ബൈ സം അതല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നതൊന്നല്ല ഇല്ലയോ. അങ്ങനെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഒരു സൽഗുണമായിട്ടല്ല ചാരിറ്റി നമ്മൾ കാണുന്നത്. ഞാൻ ഒത്തിരി വഴിവിട്ടാണ് പോകുന്നത്, ഇപ്പൊ എന്റെ വാക്കുകൾ എനിക്കറിയാം, ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ആത്യന്തികമായിട്ടുള്ള ജീവിത ലക്ഷ്യം, ക്രിസ്തീയ ജീവിതം നമ്മെ ലക്ഷ്യീകരിക്കുന്നത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷനാണ്, നമ്മുടെ വിശുദ്ധീകരണമാണ്. പൗലോസീയ അതിലേക്ക് തന്നെ കൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ നിങ്ങൾ ആ രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ വിശുദ്ധിയിൽ വളരണം, നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധിക്ക് വേണ്ടിയാണ് സമർപ്പിക്കേണ്ടത്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം ഇവിടെ പറയുന്നത്. നിങ്ങൾ ആ വിശുദ്ധിയിൽ നിങ്ങൾക്ക് അടിമകളാക്കി, ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്കടിമകളാക്കി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസരായിരുന്നപ്പോൾ നീതിയെ സമ്മതി സ്വതന്ത്രരായിരുന്നു അല്ലോ. നിങ്ങൾക്ക് അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ, അതാണ് മുമ്പേ പറഞ്ഞത്. അതിന്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനും ആകുന്നു. അപ്പൊ വിശുദ്ധീകരണം ഇല്ലാതെ നിത്യജീവനില്ല. ഇറ്റ്സ് എ ഡോർ ഫോർ എന്ററിങ് ഇൻ ടു ദ എറ്റേണൽ ലൈഫ്. അതിൽ കൂടെയാണ്, ആ വിശുദ്ധീകരണമാകുന്ന വാതിലിൽ കൂടെയാണ് നിത്യജീവനിലേക്കുള്ള പ്രവേശനം. പാപത്തിന്റെ ശമ്പളവും വളരെ പ്രത്യേകമായിട്ടുള്ള വാക്യം എല്ലാവർക്കും അറിയാവുന്ന, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇപ്പൊ ഒരിക്കലും മറക്കുവാത്തൊരു വാക്യമാണ്, മറക്കുവാൻ പാടില്ലാത്തല്ലേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവനാണ് ഏറ്റവും വലിയ കൃപാവരം. അതിലേക്കാണ് ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് മൂലമായും വിശ്വസിക്കുന്നത് മൂലമായും നമുക്ക് ലഭിക്കുന്ന നിത്യജീവന്റെ അനുഭവമാണ്. അപ്പൊ ഈ ഉയർപ്പിന്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തയെ നമ്മൾ വീണ്ടും നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ സത്യത്തിൽ ആത്യന്തികമായിട്ട് ഉയർപ്പിന്റെ സന്ദേശം എന്താണ്? ഉയർപ്പിന്റെ സന്ദേശം എന്ന് പറയുന്ന നിത്യജീവനേക്കുള്ള വലിയ പ്രത്യാശയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു മരണം ഇല്ല എന്നുള്ള പ്രത്യാശയാണ്. നമ്മുടെ മരണം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നാം ജീവിക്കുന്ന നിത്യജീവന്റെ അനുഭവത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്നുള്ളതാണ് ഉയർപ്പിന്റെ വലിയ സന്ദേശം. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ ജീവിക്കുന്നത് നിത്യജീവന്റെ പ്രത്യാശയിലാണ് അനുനിമിഷം ജീവിക്കേണ്ടത്. അതുകൊണ്ട് മരണഭീതിയിലല്ല, ചുറ്റുപാടും മരണഭീതി നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ലോകം കടന്നു പോകുന്നത്. അപ്പൊ നിത്യജീവനിൽ ജീവിക്കുന്ന ആ പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണഭീതിയിലല്ല ജീവിക്കുന്നത്. അത് ഈ ലോകജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമ്മളെ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് ക്രിസ്തീയ ആധ്യാത്മികത, നമ്മുടെ കൂദാശാ ജീവിതം, കൗദാശിക ജീവിതം, ഇതൊക്കെ നമ്മളെ സത്യത്തിൽ നമ്മളെ സജ്ജമാക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി, ഈ മരണമാകുന്ന കവാടത്തിൽ കൂടി നമ്മൾ കടക്കുന്നതിന് വേണ്ടി, ഭയകൂടാതെ, ഭയാശങ്കകൾ കൂടാതെ അതിൽ നിന്ന് അതിലേക്ക് പ്രവേശിച്ച് നിത്യജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മളെ സജ്ജമാക്കുന്നതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം. ആ ഒരു വലിയ ആസ്പെക്ട് ഇന്ന് മനുഷ്യൻ മറന്നിട്ട് ഇന്ന് ഭൗതികമായ സമൃദ്ധിയും ഭൗതികമായ അനുഗ്രഹവും അതൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തെ വിളിക്കുന്നത് മൂലം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മനുഷ്യന് കൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ആധുനികമായ ചിന്തകളും ആധുനികമായ ആധ്യാത്മികതകളുമാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട് നമ്മൾ മറന്നുപോയിരിക്കുന്നു. എന്താണ്? വിശുദ്ധീകരണത്തിലും അതിൽ കൂടെയുള്ള നിത്യജീവന്റെ അനുഭവത്തിലും ജീവിക്കുന്ന, പ്രത്യാശയിലും ജീവിക്കുന്ന, ഓരോ നിമിഷവും ജീവിക്കുന്ന ആ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്നുള്ള അതിന്റെ ഏറ്റവും മഹത്വകരമായ അവസ്ഥ നമ്മൾ മറന്നിട്ട് നമ്മൾ ഭൗതികമായ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പ്രധാനമാണ്. പക്ഷെ അതിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതല്ല എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്നുള്ളതും ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവനാണെന്നുള്ളതും എപ്പോഴും നമുക്ക് സാധിക്കണം. പാപം മനുഷ്യന് സംഭവിക്കാറുണ്ട്. പക്ഷേ ആ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കുവാനും അതിൽ നിന്ന് കരകയറുവാനുമുള്ള വലിയ സാധ്യതയാണ് ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. നാം പാപസംബന്ധമായി മരിച്ചവരാണ്. ഇനി നമുക്കതിൽ ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. നമുക്ക് നമ്മുടെ മരണം ആ പാപസംബന്ധമായ മരണം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. നാം പുനരുത്ഥാനത്തിന്റെ മക്കളായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ആർ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്, ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ അവകാശികളാണ്, അതിൽ പങ്കാളികളായവരാണ്. ആ പുനരുദ്ധാനത്തിന്റെ മക്കളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ അതാണ്. ഈ കെന്താടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും ആ പുനരുദ്ധാനവും നമ്മുമായിട്ടുള്ള ഒരു വലിയ അഭേദ്യമായ ബന്ധമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അങ്ങനെ അതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നാലെ ചോദിച്ചാൽ മതിയാകും. ഈ സ്നാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
താങ്ക് യു അച്ഛാ. ക്രിസ്ത്യൻസ് ചോദിക്കാൻ ആർക്കെങ്കിലും താല്പര്യപ്പെടുന്നുവെങ്കിൽ *5 പ്രസ് ചെയ്യുക, അന്നേരം അൺമ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. *5 ഓക്കെ. ആരും ഇതുവരെ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയാണെങ്കിലും ചോദിക്കുക. അച്ഛൻ്റെ ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ വേണമെങ്കിൽ ഒന്ന് ചോദിക്കുക. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യോ ഇമെയിൽ ചെയ്യോ എനിക്ക് എഴുതുക, ഞാൻ അച്ഛനത് ഫാസ്റ്റ് ഡൗൺ ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. നമ്മളെപ്പോഴും കേൾക്കുന്ന കുറെ ടേംസ് ആണ്, നമ്മുടെ വിശ്വാസത്തെ തന്നെ പലരും നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കഷൻ വരുമ്പോഴോ ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ടേംസ് ആണ് ഈ കൃപ, വീണ്ടും ജനനം, രക്ഷ, വിശുദ്ധീകരണം, പാപം. ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മളെ ആകെപ്പാടെ കൺഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വിശ്വാസത്തെ പലരും ചോദ്യം ചെയ്യുന്നത്. ഓരോ നമ്മുടെ വീഡിയോകൾ കേൾക്കുമ്പോഴും നമുക്ക് എപ്പോഴും സംശയം വരത്തക്ക രീതിയിൽ ഉള്ള കുറെ ടേംസ് ആണ് ഇതൊക്കെ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പൗലോസ്ലിഹ വളരെ വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വളരെ ശക്തമായി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്ന ക്ലാസ്സിൽ കൂടി പറഞ്ഞു തരികയുണ്ടായി. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സാംസ് വായിച്ചത് നിഷ തോമസ് ആണ്. ഡാലസ് സെന്റ് മേരീസ് വെല്ലുവള്ളി യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് നിഷ ഈ വർഷം പ്രവർത്തിക്കുന്നു. നിഷയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും മർത്ത മറിയസമ്മാച്ചന്റെ പേരിൽ അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ് ആയിട്ടുള്ളത്, അടുത്ത ബുധനാഴ്ച 14-ാം തീയതി, April 14-ാം തീയതി നമ്മുടെ ബൈബിൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് 7-ാമത്തെ ചാപ്റ്ററോടുകൂടി. വേറൊരു അനൗൺസ്മെന്റ് ഉള്ളത്, March 30-ാം തീയതി SA കോമ്പറ്റീഷൻ രജിസ്ട്രേഷന്റെ രജിസ്ട്രേഷൻ, അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരാഴ്ച ആയത് കാരണം പള്ളികളിലൊക്കെ അത് എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇല്ലെന്നുണ്ടെങ്കിൽ യൂണിറ്റ് സെക്രട്ടറിമാരുടെ അടുത്തോ റീജിയണൽ സെക്രട്ടറിമാരുടെ അടുത്തോ ഒന്ന് ചോദിക്കുക. എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാർക്കും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്, കോൺടാക്ട് നമ്പർ, ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നത്, ഈ ഡീറ്റെയിൽസ് ഒന്ന് യൂണിറ്റ് സെക്രട്ടറിക്ക് കൊടുക്കുക. യൂണിറ്റ് സെക്രട്ടറി ആ ഫോം ഫില്ല് ചെയ്ത് എനിക്ക് അയച്ചു തരുന്നതാണ്. അയച്ചു തരുമ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ അയച്ചു തരും. പക്ഷേ ആ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഈ സിലബസ് കിട്ടിയ സമയം മുതലേ നിങ്ങൾക്ക് എസ്എ കോമ്പറ്റീഷനുള്ള ടോപ്പിക്കും കാര്യങ്ങളും ഒക്കെ അറിയാം. 1000 വാക്ക് 1000 വേർഡ്സ് എന്നൊരു വേർഡ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തുകയോ അത് ഇമ്പ്രൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോഴും അതൊക്കെ ചെയ്യാം. എപ്പോൾ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നോ അത് ആ പേപ്പറിന്റെ മുകളിൽ ഒന്ന് എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക എന്നുള്ള ഇതേ ഉള്ളൂ. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറിന്റെ കൂടെ മെയിൽ ചെയ്യുകയാണെങ്കിൽ ഏത് അഡ്രസ്സിലോട്ട് അയക്കണം, ഇമെയിൽ ചെയ്യുകയാണെങ്കിൽ ഏത് ഇമെയിൽ അഡ്രസ്സിലോട്ട് അയക്കണം എന്നൊക്കെയുള്ളത് വിശദമായിട്ട് അയച്ചു തരും. പിന്നെ ഡെഡ്ലൈൻ ഡേറ്റ് April 26 ആണ്. പക്ഷെ April 26 വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പായിട്ട് 1-2 ദിവസം മുമ്പായിട്ടൊക്കെ മെയിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇമെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 26-ാം തീയതി ഒക്കെ അയച്ചാലും കുഴപ്പമൊന്നുമില്ല. 26-ാം തീയതി രാത്രി 11:59 PM വരെ നിങ്ങൾക്ക് സമയമുണ്ട്. പിന്നെ അവസാനം വരെ വെക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് സമയമുണ്ടല്ലോ. രജിസ്ട്രേഷൻ നമ്പർ ഇട്ട് ഒന്ന് അയച്ചു തരിക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പേജിന്റെ ലിമിറ്റ് അങ്ങനെ ഒന്നും നമുക്കില്ല. 1000 വേർഡ് ലിമിറ്റ് എന്നൊറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. അപ്പൊ അത് കറക്റ്റായിട്ടൊന്ന് നിങ്ങൾ പാലിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരുടെ ഒക്കെ കൈയക്ഷരം കൈവച്ചെഴുതുന്നവരാണെങ്കിൽ പല വിധത്തിലായിരിക്കും. അപ്പം പേജിന്റെ നമ്പർ കൂടാം കുറയാ, അതുകൊണ്ടാണ് വേർഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. 1000 വേർഡ്സ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുക. അതിൽ ഒത്തിരി കൂടാനായിട്ട് ശ്രമിക്കരുത്. ഇച്ചിരി കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, കൂടരുത് എന്നുള്ളതേ ഉള്ളൂ. അതാണ് എസ്സേ കോമ്പറ്റീഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
ഓക്കെ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് അവിടെ നൽകിയ എല്ലാ ദൈവവചനങ്ങളെ പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ ഫലം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ തുടർന്നും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കൃപയ്ക്ക് അധീനരായിരിക്കുന്നു. നീതിയുടെ വാടാത്ത കിരീടം ഞങ്ങൾക്കുണ്ട് എന്നുള്ള പ്രത്യാശയിൽ അനുദിന ജീവിതത്തിൽ പാപത്തിന് ഞങ്ങൾ അടിമകളാക്കി സമർപ്പിക്കാതെ നിത്യജീവന്റെ പ്രത്യാശയിൽ ഉയർപ്പിന്റെ മക്കളായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ. അവിടുത്തെ മഹത്വകരമായ ഉയർപ്പിന്റെ ദിവ്യ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളെപ്പോഴും പാപസംബന്ധമായി മരിച്ചവരാണെന്നും ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണെന്നും ഉള്ള ബോധ്യത്തിൽ അനുദിന ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ. ഞങ്ങളുടെ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടും നീതിയോടും കൂടെ നിർവഹിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണമേ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവകൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധ ഭാവാതിന്മേനിക്ക് വേണ്ടിയും എല്ലാ മെത്രാപ്പൊലീത്തന്മാർക്ക് വേണ്ടിയും വൈദിക സമൂഹത്തിന് വേണ്ടിയും സഭയുടെ എല്ലാ സരണികളിലും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും എല്ലാം തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്തെയും ഇതിന്റെ ഭരണക്രമങ്ങളെയും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും ഞങ്ങളെ സംരക്ഷിക്കുന്നവരെയും ശുശ്രൂഷിക്കുന്നവരെയും ഒക്കെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ വാഴ്ത്തണമേ. സമാധാനവും ആശ്വാസമുള്ള ജീവിതവും നിന്റെ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ. ഞങ്ങളുടെ വൈദ്യങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് നിന്റെ കരുണയിൽ പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ഓർക്കരുത്. ഞങ്ങൾ നിനക്കുള്ളവരായി ജീവിപ്പാനും തിരുസനിൽ കാണപ്പെടുവാനും ഇടയാക്കണമേ. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരെ സ്വർഗീയ ഓർത്തുവേനിൽ വിശുദ്ധന്മാരുടെ സംഘങ്ങളിൽ ചേർത്തു കൊള്ളണമേ. ഞങ്ങളെല്ലാവരും നിന്റെ മഹത്വമുള്ള പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നവരായി ദിനംതോറും ആത്മീയമായി വിശുദ്ധിയിൽ വളരുന്നവരായിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും പുതിയ സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധ സഭയുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും എന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.
താങ്ക് യു അച്ഛാ. താങ്ക് യു എവ്രിവൺ. ഗുഡ് നൈറ്റ്.